സഖര്യാപ്രവചനം 10-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം മുതൽ നാം ഇന്ന് ചിന്തിക്കുവാൻ പോവുകയാണ്. 4-ാം വാക്യത്തിൽ മശിഹായെ വളരെ വ്യക്തമായി പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ എന്നോടൊപ്പം ആ ഭാഗം എടുക്കുമെങ്കിൽ ഞാനത് വായിക്കാം. സഖര്യാപ്രവചനം 10-ാം അധ്യായം 4-ാം വാക്യം. അവന്റെ പക്കൽ നിന്ന് മൂലക്കല്ലും അവന്റെ പക്കൽ നിന്ന് ആണിയും അവന്റെ പക്കൽ നിന്ന് പടവില്ലും അവന്റെ പക്കൽ നിന്ന് ഏത് അധിപതിയും വരും. അവന്റെ പക്കൽ നിന്ന് ആരുടെ പക്കൽ നിന്ന് വരും? ഇത് വരും എന്ന് പറഞ്ഞിരിക്കുന്നവന്റെ പക്കൽ നിന്ന്. ഇവിടെ ഈ വാക്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഭാവികാലം ആകുന്നുവല്ലോ. അവന്റെ പക്കൽ നിന്ന് മൂലക്കല്ല് വരും. ഒരു കെട്ടിടം പണിയിൽ മൂലക്കല്ല് എവിടെ ഇടും എന്ന് നമുക്കറിയാം. രണ്ട് ഭിത്തികൾ ചേരുന്ന ആ കോണിൽ ആ മൂലയ്ക്ക്, ചതുരാകൃതിയിലുള്ള ആ മൂലക്കല്ല് അവിടെയാണ് യോജിക്കുന്നത്. ക്രിസ്തുവിനെ മൂലക്കല്ലായി ചിത്രീകരിച്ചിരിക്കുന്നതിൽ ഏറ്റവും മനോഹരമായ ഒരു ഭാഗം അത്രേ ഇത്. ഇവിടെയും രണ്ട് ഭിത്തികൾ, അതായത് യഹൂദയുടെ ഭിത്തിയും 10 ഗോത്രങ്ങളെ അതടങ്ങിയതായ ഇസ്രായേലിന്റെ ഭിത്തിയും ചേരുന്ന സ്ഥലമുണ്ടല്ലോ. ഇവിടുത്തെ ദൂത് എന്തെന്നാൽ ആ രണ്ട് രാജ്യക്കാരെ എന്നേക്കുമായി യോജിപ്പിക്കുവാനും ഒരുമിച്ച് ചേർത്ത് നിർത്തുവാനുമുള്ള മൂലക്കല്ല് ക്രിസ്തു ആയിരിക്കും എന്നതാണ്. എന്തായിരുന്നാലും ഈ പറഞ്ഞതിനേക്കാൾ കുറെ കൂടി വിശാലമായ ഒരു അർത്ഥം കൂടി മൂലക്കല്ല് എന്നതിനുണ്ട്. വളരെ അത്ഭുതകരമായ വേറൊരു ചിത്രം ഇത് നമുക്ക് നൽകുന്നുണ്ട്. യെശയ്യാപ്രവചനം 28-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ പ്രവാചകൻ ഇതേക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാകുന്നു. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമായിട്ട് ശോധന ചെയ്ത കല്ലും വിലയേറിയ മൂലക്കല്ലുമായി ഒരു അടിസ്ഥാന കല്ലിട്ടിരിക്കുന്നു. വിശ്വസിക്കുന്നവൻ ഓടിപ്പോകയില്ല. അപ്പോസ്തലനായ പത്രോസ് ഈ വാക്യം ഉദ്ധരിച്ചിട്ടുണ്ട്. ആ മൂലക്കല്ല് ക്രിസ്തു അത്രേ എന്ന് അവൻ വ്യക്തമാക്കുന്നു. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം ഇപ്രകാരമാകുന്നു, ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായൊരു മൂലക്കല്ല് സിയോനിൽ ഇടുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല എന്ന് തിരുവെഴുത്തിൽ കാണുന്നുവല്ലോ. ഓടിപ്പോകയില്ല എന്ന് യെശയ്യാ ഉപയോഗിച്ച പദത്തിന് പകരം പത്രോസ് ഉപയോഗിച്ചത് ലജ്ജിച്ചു പോകുകയില്ല എന്നത്രേ. രണ്ടുപേരും ഒരേ ചിന്തയാണ് ഇവിടെ പറയുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, നാം ജീവിക്കുന്ന ഈ കാലങ്ങളിൽ പിശാചിന്റെ പ്രവൃത്തികളോട്, മന്ത്രവാദത്തോട്, കൂടോത്രത്തോട്, ക്ഷുദ്രപ്രയോഗത്തോട് നമുക്കുള്ള മറുപടി എന്താകും? ഈ പറഞ്ഞതായ ലജ്ജാകരമായ കാര്യങ്ങളിൽ ഒരിക്കലും നാം ഇടപെടരുത്. വെറും ഭീരുക്കളാണ് ഇതിന്റെ പിൻപേ പോകുന്നത്. ഇത് ആത്മഹത്യാപരമാണ്. മറ്റുള്ളവരെ ദ്രോഹിക്കുക എന്ന ഒരേ ഒരു ചിന്തയാണല്ലോ ഇതിന്റെ പിൻപിലുള്ളത്. ഇതിൽ ഇടപെടുന്നവനെ പിന്നീട് ഇത് തിരിഞ്ഞു പിടിക്കും. അവന്റെ തലമുറകൾ പോലും ഈ കാരണത്താൽ നശിക്കുവാനിടയാകും. ഇതുമായി ബന്ധപ്പെട്ട ഒരു ചിന്ത പോലും നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടാകരുത്. 1-ാമത്, ഈ നികൃഷ്ടമായ ആചാരവുമായി നമുക്കൊരു ബന്ധവും ഇല്ല എന്നത് മനസ്സിലാക്കണം. ഇതിൽ ഇടപെടുന്നത് നമുക്കുള്ളതല്ല എന്നുറച്ച് വിശ്വസിക്കുക. 2-ാമത്, നാം ദൈവവചനത്തോടും യേശുക്രിസ്തുവിനോടും എത്രയും അടുത്ത് ജീവിക്കാമോ അത്രയും അടുത്ത് ജീവിക്കണം. ഇവിടെ ഈ ഭാഗത്ത് ലക്ഷണം പറച്ചിലിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയതിന് ശേഷം ഉടനെ ദൈവം ക്രിസ്തു എന്ന മൂലക്കല്ലിനെ പരിചയപ്പെടുത്തുകയാണ്. നാം വളരെ മിടുക്കന്മാരായതിനാൽ പിശാചും മന്ത്രവാദവും ഒന്നും നമ്മെ ബാധിക്കില്ല എന്ന് ഊഹിക്ക പോലും ചെയ്യേണ്ടതില്ല. തങ്ങളുടെ സമയത്തെ ഏറ്റവും അധികം ബുദ്ധിമാന്മാർ എന്ന് കരുതിയിരുന്നവരായിരുന്നു ഗ്രീക്കുകാർ. എന്നിട്ടും ഡൽഫിയിലേക്ക് അവർ സ്ഥിരമായി പോകുമായിരുന്നു. ഡൽഫിയിലെ ഗുഹയിലുള്ള ഇലകൾ കാറ്റിൽ ആടുന്നതനുസരിച്ച് അവിടുത്തെ പുരോഹിതന്മാർ ഗ്രീക്ക് സൈന്യത്തിന്റെ ഗതിയെ വ്യാഖ്യാനിച്ചിരുന്നു. ആ അനക്കം കണ്ടാൽ അവർ പറയും, ഗ്രീക്ക് സൈന്യം കടലിൽ താഴുമോ അതോ ഒരു വ്യക്തിയെ സിംഹാസനത്തിൽ നിന്നും ഇറക്കുമോ എന്നൊക്കെ. ചരിത്രത്തിന്റെ ഗതിയെ പോലും അത് മാറ്റുമായിരുന്നു. ആ ജനം ഒരു അന്ധവിശ്വാസത്തെ അനുകരിച്ചു പോരുകയായിരുന്നു എന്ന് താങ്കൾ ചിന്തിച്ചാൽ തെറ്റി. ഗ്രീക്ക് സാമ്രാജ്യത്തിന്റെ ഗതി നിർണയിക്കുവാൻ പിശാച് ഈ പണി എടുത്തുപയോഗിക്കുകയായിരുന്നു എന്നാണ് എന്റെ ദൃഢവിശ്വാസം. ഇങ്ങനെ ചെയ്യുമ്പോൾ പിശാചിന് ഉത്സവമാകുന്നു. ഈ വക അന്ധവിശ്വാസങ്ങൾക്ക് അനുമതി നൽകുന്നവർ ആരായിരുന്നാലും ദൈവത്തെ ത്യജിച്ച് പിശാചിന് അവസരം ഉണ്ടാക്കി കൊടുക്കുന്നവരാണ്. അങ്ങനെയുള്ളവരെ നിയന്ത്രിക്കുന്നത് പിശാചാകുന്നു. നമ്മുടെ നാട്ടിലെ ഒരു ശാപമാകുന്ന ഈ വക പ്രവർത്തനങ്ങൾ എന്ന് ഞാൻ ഹൃദയഭാരത്തോട് പറയട്ടെ. ഭക്തരെന്ന് പറയപ്പെടുന്നവരുടെ കൂട്ടത്തിലാകുന്നു ഇത് അധികം കാണുന്നത്. മുഹൂർത്തം നോക്കുക, ശകുനം നോക്കുക, ജാതകം എഴുതിക്കുക, ലക്ഷണം പറയുക, പിന്നെ എന്തെല്ലാമാണല്ലേ, കൈനോട്ടമോ കാൽനോട്ടമോ ഇല്ലാത്ത അന്ധവിശ്വാസങ്ങളൊന്നുമില്ല. ഒന്നാം തീയതി കയറുക, കണി കാണുക, രാഗുകാലം നോക്കുക, ഇവയെല്ലാം പ്രാചീനവും പ്രാകൃതവുമായ ആചാരങ്ങൾ എന്ന് പറഞ്ഞാൽ തെറ്റി. വിദ്യാഭ്യാസം ഇല്ലാതിരുന്ന കാലത്ത് മനുഷ്യൻ ഈ വക വിശ്വാസങ്ങളൊക്കെ വെച്ചു പുലർത്തിയിരുന്നു എന്ന് പറഞ്ഞാലും നാം തെറ്റി. ആധുനികതയുടെ അത്യുച്ച കോടിയിൽ നിൽക്കുന്നു എന്ന് അഭിമാനിക്കുന്ന അഭ്യസ്ത വിദ്യരുടെ ഇടയിലാണ് ഈ ആചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഇന്ന് അധികം. എന്തിനധികം പറയുന്നു, രാജ്യം ഭരിക്കുന്ന എന്ന് പറയുന്നവരെ പോലും യഥാർത്ഥത്തിൽ ഭരിക്കുന്നത് ഈ മുഹൂർത്ത നോട്ടക്കാരും ജാതക നോട്ടക്കാരും കൈനോട്ടക്കാരും മറ്റുമല്ലേ. നമ്മുടെ നാട്ടിലെ ഒരു വിവാഹ നിശ്ചയത്തിനോ വിവാഹത്തിനോ വീട് കൂദാശയ്ക്കോ കല്ലിടിയിലിനോ ചെന്നാൽ ഈ വക അന്ധവിശ്വാസങ്ങളുടെ ആറാട്ടാണ്. അച്ഛൻ പ്രാർത്ഥിച്ച് കല്ലിടേണ്ടത് എവിടെയാകുന്നു എന്ന് തീരുമാനിക്കുന്നത് ആശാരിയാണ്. പാസ്റ്റർ പ്രാർത്ഥിച്ച് കഴിഞ്ഞാലും പെണ്ണും ചെറുക്കനും വീട്ടിൽ നിന്നും ഇറങ്ങേണ്ടത് എപ്പോഴാകുന്നു എന്ന് തീരുമാനിക്കുവാൻ വീട്ടിൽ കലണ്ടർ ഉണ്ട്. എന്തിന് സുഹൃത്തെ ഈ പൊയ്മുഖമെല്ലാം? ഇതെല്ലാം ശരിക്ക് ചെയ്തിട്ട് എന്താ ഗുണം? എല്ലാം പൊളിഞ്ഞില്ലേ? ഇങ്ങനെയുള്ളവർക്ക് ആലോചന ലഭിക്കുന്നത് തെറ്റായ ഉറവിടത്തിൽ നിന്നും ആകുന്നു എന്നത് സംശയമില്ലാത്ത കാര്യമാണ്. ഏതാണ് ആ തെറ്റായ ഉറവിടം? പിശാച്. അവൻ ആളുകളെ അമ്മാനമാടുകയാണ്. കുറെ വിവരമൊക്കെ ഉണ്ടെന്ന് നടിക്കുന്ന വ്യക്തികൾ ഈ വക അന്ധവിശ്വാസങ്ങൾക്ക് ശാസ്ത്രീയമായ ചില വിശദീകരണങ്ങൾ കൊടുക്കുവാൻ ശ്രമിക്കുമ്പോൾ പിശാചിന്റെ ഈ പ്രവൃത്തികളെ വിട്ടുകളയുവാൻ മനസ്സില്ലാത്ത ഭക്തന്മാർ ആധ്യാത്മികമായ ഒരു പുറംചട്ട ഈ അന്ധവിശ്വാസങ്ങൾക്ക് നൽകുന്നു. പലരും പറയുന്നത് മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നു എന്നാണ്. സുഹൃത്തെ, ഈ മുടന്തൻ ന്യായം അംഗീകരിക്കട്ടെ. താങ്കൾ ഈ ചെയ്യുന്നതെല്ലാം അപ്രകാരം വിശ്വസിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്, പിന്നെ വെറും ഭീരു ആയതിനാൽ ന്യായീകരിച്ച് രക്ഷപ്പെടുവാൻ ശ്രമിക്കുന്നില്ലേ? മനുഷ്യന്റെ മുൻപിൽ രക്ഷപ്പെട്ടെന്നിരിക്കും. പിശാചിന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടുവാൻ ഇതെല്ലാം ഉപേക്ഷിച്ച് ക്രിസ്തുവിങ്കിലേക്ക് തിരിഞ്ഞേ മതിയാകൂ. അവനാകുന്നു മൂലക്കല്ല. നമുക്ക് സ്ഥിരമായി നിൽക്കുവാൻ സാധിക്കുന്ന അടിസ്ഥാനം ക്രിസ്തു മാത്രമാകുന്നു. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട്. വിശ്വസിക്കാത്തവർക്കോ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലും ഇടർച്ചക്കല്ലും തടങ്ങൽ പാറയുമായി തീർന്നു. അവർ വചനം അനുസരിക്കായികയാൽ ഇടറിപ്പോകുന്നു, അതിനവരെ വെച്ചുമിരിക്കുന്നു. 1 പത്രോസ് 2:7-8 വാക്യങ്ങൾ. ഞാൻ മനസ്സിലാക്കിയ ഒരു വസ്തുത എന്തെന്നാൽ, മന്ത്രവാദത്തിനും ക്ഷുദ്രപ്രയോഗത്തിനും കൂടോത്രത്തിനും ആഭിചാരത്തിനും അന്ധവിശ്വാസങ്ങളുടെ പുറകെയും ഒക്കെ പോകുന്ന മനുഷ്യർ ദൈവവചനം ശ്രദ്ധിച്ചിട്ടുള്ളവരും സുവിശേഷം മനസ്സിലാക്കിയിട്ടുള്ളവരും അത്രേ. പക്ഷെ അവർ ഈ സത്യത്തിന് നേരെ തങ്ങളുടെ പുറം കാട്ടി. ഒരു വ്യക്തി സത്യത്തെ അവഗണിച്ചാൽ ദൈവം അവർക്ക് ഭോഷ്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കുന്നു. ഈ പ്രമാണം ഇന്നും അതുപോലെ ശരിയാകുന്നു എന്ന് മറക്കരുതേ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ പിതാവേ, പ്രിയ മാതാവേ, സഹോദര സഹോദരി, യുവാവേ, യുവതിയെ, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ ആലോചന ലഭിക്കുന്നത് സത്യത്തിൽ എവിടെ നിന്നാണ്? ദൈവവചനത്തിൽ നിന്നുമുള്ള ദൈവിക ആലോചനകളോ അതോ പിശാചിന്റെ വഴികളോ? താങ്കൾ ഇന്ന് ആയിരിക്കുന്ന അവസ്ഥയിൽ ഈ വിഷയത്തിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എനിക്ക് എഴുതാൻ മറക്കരുത്. ഒരുപക്ഷെ ശരിയാകുന്നു എന്ന് ചിന്തിച്ച് താങ്കൾ ചെയ്തു പോരുന്ന ഒരു കാര്യമായിരിക്കും അത്. പക്ഷെ അത് പിശാചിന്റെ ആലോചനയാകുന്നു എന്ന് ഇന്ന് താങ്കൾക്ക് തോന്നി, താങ്കളുടെ സംശയം എനിക്ക് എഴുതൂ. ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ തക്കതായ മറുപടി നൽകി സഹായിക്കാം. ഒരുപക്ഷെ താങ്കൾ ഇതുവരെ ശ്രദ്ധിച്ചതിന്റെ വെളിച്ചത്തിൽ പല കാര്യങ്ങളിലും കുറ്റബോധം ഉണ്ടായിരിക്കാം. എനിക്ക് എഴുതൂ. വേണ്ട ഉപദേശങ്ങൾ നൽകുവാൻ ഞാൻ താല്പര്യത്തോടെ കാത്തിരിക്കുന്നു. തന്നെ തന്നെ ഒരു കല്ല് എന്ന് വിളിച്ചപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഞെട്ടിപ്പിക്കുന്ന ഒരു പ്രസ്താവനയാണ് ചെയ്തത്. ഈ കല്ലിന്മേൽ വീഴുന്നവൻ തകർന്നു പോകും, അതാരുടെ മേലെങ്കിലും വീണാൽ അവനെ ധൂളിപ്പിക്കുമെന്ന്. മത്തായിയുടെ സുവിശേഷം 21:44 വാക്യം. താങ്കൾക്ക് എന്ത് സംഭവിക്കുമെന്ന് തീരുമാനിക്കുന്നത് ഈ കല്ലുമായുള്ള താങ്കളുടെ ബന്ധത്തെ ആശ്രയിച്ചാണ്. ഒന്നുകിൽ താങ്കൾക്ക് അതേൽ വീഴാം, അല്ലാത്ത പക്ഷം അത് താങ്കളുടെ മേൽ വീഴും. താങ്കൾക്ക് യേശു ക്രിസ്തുവിനെ അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യാവുന്നതാണ്. ഒരു പാപിയായ ഞാൻ പാപിയായി തന്നെ അവന്റെ സന്നിധിയിൽ വന്ന് അവന്റെ മേൽ താങ്കൾക്ക് വീഴാവുന്നതാണ്. അവനെ വിശ്വസിച്ച് താങ്കൾക്ക് അവനിൽ ആശ്രയിക്കാവുന്നതാണ്. ഇതിന്റെ അർത്ഥം താങ്കൾ അതിൽ തകർന്നു എന്നാണ്. താങ്കളിൽ തന്നെ ആശ്രയിക്കുവാൻ ഇനിയും സാധ്യമല്ല. അവനിലാണ് പൂർണ്ണ ആശ്രയം. പക്ഷേ താങ്കൾ അവനെ തള്ളിക്കളയുന്ന പക്ഷം താങ്കളുടെ മേൽ വീണ് താങ്കളെ പൊടിയാക്കിക്കളവാൻ ശക്തമായ കല്ലാകുന്നു അവൻ. വേറെ വിധത്തിൽ പറഞ്ഞാൽ അവൻ താങ്കളെ ന്യായം വിധിക്കുന്ന ന്യായാധിപനാകും. രക്ഷിക്കുവാനും ശിക്ഷിക്കുവാനും കഴിവുള്ളവൻ. സഖറിയാവ് അവനെ മൂലക്കല്ല് എന്ന് മാത്രമല്ല, അവൻ്റെ പക്കൽ നിന്നും ആണിയും വരും എന്നും കൂടി പറയുന്നുണ്ട്. ഇത് വളരെ രസകരമായ ഒരു വാക്കാകും. ഒരു ആണി എന്നതുകൊണ്ട് കൂടാരം നിവർക്കുവാനായി അതിൻ്റെ ചരട് വലിച്ചു കെട്ടുവാൻ ഉപയോഗിച്ചിരുന്ന കുറ്റിയാകുന്നു ഉദ്ദേശിക്കുന്നത്. മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കൾക്കുണ്ടായിരുന്ന സമാഗമന കൂടാരത്തിൻ്റെ കാര്യത്തിൽ ആ കൂടാരത്തെ കാറ്റടിച്ച് പറപ്പിച്ചു കൊണ്ടുപോകാതിരിക്കുവാൻ വേണ്ടി വലിച്ചു കെട്ടിയിരുന്ന ആണി ഉണ്ടായിരുന്നു. ഇവിടെ ക്രിസ്തുവിനെ ആണി അല്ലെങ്കിൽ കൂടാരത്തിൻ്റെ കുറ്റിയായി ചിത്രീകരിച്ചിരിക്കുന്നു. കാര്യങ്ങളെ പിടിച്ചു നിർത്തുന്നവൻ അവനാകുന്നു. നമ്മെ ശരിയായ വിശ്വാസത്തിൽ പിടിച്ചു നിർത്തുവാൻ നാം അവനെ അനുവദിക്കണം. എത്ര അനുഗ്രഹീതമായ ഒരു ചിത്രമില്ലേ. ഈ ആണി അല്ലെങ്കിൽ കുറ്റി വേറൊരു വിധത്തിലും ഉപയോഗിച്ചിരുന്നു. സാധനങ്ങൾ തൂക്കിയിടുവാനായി കൂടാരത്തിനകത്ത് ഒരു കൂടാര ആണി ഉപയോഗിച്ചിരുന്നു. സ്ത്രീകൾക്ക് തങ്ങളുടെ ആഭരണങ്ങളും പുരുഷന്മാർക്ക് തങ്ങളുടെ വിലയേറിയ വസ്തുക്കളും അതിന്മേൽ തൂക്കിയിടാമായിരുന്നു. പിതാവായ ദൈവം തൻ്റെ സകല മഹത്വവും ക്രിസ്തുവിൽ തൂക്കിയിട്ടിരിക്കുന്ന ഒരു ചിത്രം നമുക്കിവിടെ ലഭിക്കുന്നു. യെശയ്യാപ്രവചനം 22-ാം അധ്യായത്തിൻ്റെ 22-23 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്. യെശയ്യാപ്രവചനം 22-ാം അധ്യായത്തിൻ്റെ 22-ും 23 വാക്യങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. ഞാൻ ദാവീദ് ഗൃഹത്തിൻ്റെ താക്കോൽ അവൻ്റെ തോളിൽ വെക്കും. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല, അവൻ അടച്ചാൽ ആരും തുറക്കുകയുമില്ല. ഉറപ്പുള്ള സ്ഥലത്തൊരു ആണി പോലെ ഞാൻ അവനെ തറയ്ക്കും. അവൻ തൻ്റെ പിതൃഭവനത്തിന് മഹത്വമുള്ള ഒരു സിംഹാസനമായിരിക്കും. ഈ പ്രവചനം എല്യാക്കീമിനെ സംബന്ധിക്കുന്നതെങ്കിൽ തന്നെ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ ഇതിൻ്റെ അന്ത്യ നിവൃത്തീകരണം ക്രിസ്തുവിലായിരിക്കുമെന്ന് വ്യക്തമാക്കുന്നുണ്ട്. തൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അവനൊരു മഹിമയുടെ സിംഹാസനമായിരിക്കും. അവൻ്റെ പിതാവിൻ്റെ ഭവനത്തിലെ മഹത്വം മുഴുവൻ അവനിലായിരിക്കും കുടികൊള്ളുന്നത്. അവനെ നേടുക എന്നാൽ ഈ ലോകത്തിലെ എന്തിനേക്കാളും അധികം മഹത്വമുള്ളതിനെ നേടുക എന്നാണ് അർത്ഥം. സഖറിയാവ് ക്രിസ്തുവിനെ മൂലക്കല്ലായും ആണിയായും മാത്രമല്ല പടവില്ലായും ചിത്രീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് അർത്ഥമാക്കുന്നത് യുദ്ധവീരൻ, വിജയാളി എന്നൊക്കെ അത്രേ. ഈ ഭൂമിയിലേക്ക് വന്ന സകല അനീതിയെയും ഉന്മൂലനം ചെയ്യുവാൻ പോകുന്നവൻ അവനാകുന്നു. സ്വർഗീയ സൈന്യം അവനെ അനുഗമിക്കുന്നുണ്ടാകും. സകല അധിപതിമാരെയും അവൻ കീഴടക്കും. അതെ, എല്ലാ കള്ള നേതാക്കന്മാരെയും, മതത്തിൻ്റെതായാലും ശരി രാഷ്ട്രത്തിൻ്റെതായാലും ശരി, ചൂഷണം ചെയ്യുന്ന സകലരെയും പീഡിപ്പിക്കുന്ന എല്ലാവരെയും അവൻ തന്നെ കൈകാര്യം ചെയ്യും. 10-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അവർ യുദ്ധത്തിൽ ശത്രുക്കളെ വീഥികളിലെ ചേറ്റിൽ ചവിട്ടിക്കളയുന്ന വീരന്മാരെ പോലെയാകും. യഹോവ അവരോട് കൂടെയുള്ളത് കൊണ്ട് അവർ കുതിരച്ചേവകർ ലജ്ജിച്ചു പോകുവാൻ തക്കവണ്ണം പൊരുതും. മഹോപദ്രവകാലത്തിലെ ഏറ്റവും അന്ധകാര നിബിഡമായ സമയത്തെ അത്ര 5-ാം വാക്യത്തിൽ സൂചിപ്പിക്കുന്നത്. ആ സമയത്തുള്ള സാഹചര്യത്തിൽ കൂടി കടന്നു പോകുവാൻ ദൈവം തന്റെ ജനത്തെ സഹായിക്കും, ശക്തരാക്കും. കാരണം ഈ പറഞ്ഞ സമയത്തിന്റെ അന്ത്യത്തിൽ ക്രിസ്തു ഭൂമിയിലേക്ക് വരും. ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞ അവർക്ക് ഒരാശയ്ക്കും വഴിയില്ലായിരുന്നു. AD 70 റോമാക്കാരനായ തീത്തോസ് യെരുശലേമിന്റെ പ്രധാന കവാടത്തിന് വെളിയിൽ നിൽക്കുമ്പോൾ ആ പട്ടണത്തിന്റെ മതിലുകൾ തകർക്കപ്പെട്ടു. പട്ടണം തകർത്ത് തവിട് പൊടിയാക്കി. ഇസ്രായേൽ ജനം ലോകം മുഴുവൻ ചിതറപ്പെട്ടു. ആ ജനം ഇപ്പോൾ അവിടെ ആയിരിക്കുന്നത് എന്നേക്കുമായിട്ടല്ല എന്നാണ് ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ വിശ്വസിക്കുവാൻ കഴിയുന്നത് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ അവർ ആയിരിക്കുന്ന ആ ദേശത്ത് നിന്നും ഇനിയും വെളിയിൽ പോകേണ്ടി വരുമെന്ന് ചുരുക്കം. പിന്നെ ദൈവം തന്നെ അവരെ അവിടേക്ക് മടക്കിക്കൊണ്ടുവരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആരുമായിട്ടും പ്രശ്നമുണ്ടായിരിക്കയില്ല. ഇപ്പോഴത്തെ പോലെ അവരെ ആ ദേശത്ത് നിന്നും ഓടിക്കുവാൻ അവരുടെ അയൽക്കാർ ശ്രമിക്കുകയുമില്ല. അവർ എന്നേക്കും അവിടെ പാർക്കുമെന്ന് മാത്രമല്ല, ലോകത്തിന് അവർ ഒരു അനുഗ്രഹമായിരിക്കുകയും ചെയ്യും. 10-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഞാൻ യഹൂദാ ഗ്രഹത്തെ ബലപ്പെടുത്തുകയും യോസഫ് ഗ്രഹത്തെ രക്ഷിക്കുകയും എനിക്ക് അവരോട് കരുണയുള്ളതുകൊണ്ട് അവരെ മടക്കി വരുത്തുകയും ചെയ്യും. ഞാൻ അവരെ തള്ളിക്കളഞ്ഞിട്ടില്ലാത്തതുപോലെ ഇരിക്കും. ഞാൻ അവരുടെ ദൈവമായ യഹോവയല്ലോ, ഞാൻ അവർക്ക് ഉത്തരമരുളും. ഞാൻ യഹൂദാ ഗ്രഹത്തെ ബലപ്പെടുത്തുകയും യോസഫ് ഗ്രഹത്തെ രക്ഷിക്കുകയും ചെയ്യുമെന്ന്. യഹൂദാ ഗ്രഹം തെക്കേ രാജ്യവും യോസഫ് ഗ്രഹം വടക്കേ രാജ്യവും അത്രേ. ഇവിടെ പറയുന്നത് വരുന്നതായ രാജ്യത്തിന്റെ സന്തോഷകരമായ വിജയവും അനുഗ്രഹങ്ങളും യഹൂദാ ജാതി മുഴുവനും കൂടി പങ്കിടും എന്നാണ്. സഖറിയാവിന്റെ സമയത്ത് പോലും പ്രവാസത്തിൽ നിന്നും മടങ്ങി വന്ന അവിടെ ഉണ്ടായിരുന്ന ചെറിയ ശേഷിപ്പ് എല്ലാ ഗോത്രങ്ങളിൽ നിന്നും ഉള്ളവരായിരുന്നു. ബേഥേലിൽ നിന്നും ഒരു പ്രതിനിധി സംഘം വന്നതായി നാം ഇതിനു മുൻപ് പഠിച്ചല്ലോ. വടക്കേ രാജ്യത്തിന്റെ തലസ്ഥാനങ്ങളിൽ ഒന്നായിരുന്നല്ലോ ബേഥേൽ. എന്തുകൊണ്ടാണ് ഈ അവസരങ്ങളിലെല്ലാം ദൈവം അവരെ സംരക്ഷിച്ചിരുന്നത്? അതിനുള്ള മറുപടി ഈ 6-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, എനിക്ക് അവരോട് കരുണയുള്ളതുകൊണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും അനുഭവവുമായി ബന്ധപ്പെടുത്തി വേണമെങ്കിൽ ഇതേ ചോദ്യം ചോദിക്കാവുന്നതാണ്, താങ്കളും ഞാനും എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? അത് നാം ചെയ്ത നീതിപ്രവൃത്തികളാലല്ല, തൻ്റെ കരുണ പ്രകാരം അത്രേ രക്ഷിച്ചത്. ദൈവം കരുണാസമ്പന്നനത്രേ. തൻ്റെ കരുണയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഇടവേളയിൽ ദൈവം ഇസ്രായേൽ ജനത്തെ കാത്തു സൂക്ഷിച്ചിരുന്നത്. ദൈവം കരുണ അനുഭവിച്ചറിഞ്ഞ ആരും ദൈവത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കാതിരിക്കുകയില്ല. ദൈവകരുണ അനുഭവിച്ചറിഞ്ഞ ആരും ദൈവത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കാതിരിക്കുകയില്ല. 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഞാൻ അവർക്ക് ഉത്തരമരുളും, എഫ്രൈമ്യർ വീരനെ പോലെയാകും, അവരുടെ ഹൃദയം വീഞ്ഞുകൊണ്ടെന്ന പോലെ സന്തോഷിക്കും, അവരുടെ പുത്രന്മാർ അത് കണ്ട് സന്തോഷിക്കും, അവരുടെ ഹൃദയം യഹോവയിൽ ഘോഷിച്ചാനന്ദിക്കും. എഫ്രൈമ്യർ വീരനെ പോലെയാകും. പഴയ നിയമത്തിന്റെയും പുതിയ നിയമത്തിന്റെയും ഇടയിലുള്ള 400 വർഷം വളരെ ശ്രദ്ധേയമായ കാലയളവാണ്. പ്രത്യേകിച്ചും ഇസ്രായേലിയർ സിറിയൻ ഭരണാധികാരിയായ ആന്റിയോക്കിയസ് എപ്പിഫാനസിന്റെ ആക്രമണത്തെ ചെറുത്തു നിന്ന സംഭവം. അന്നുണ്ടായ ആക്രമണം പീഡനം ഭയാനകമായിരുന്നു, എന്നിട്ടും അവർക്ക് നിൽക്കുവാൻ സാധിച്ചു എന്നതാണ് അത്ഭുതം. എഫ്രൈമ്യർ വീരനെ പോലെയാകും, അവരുടെ ഹൃദയം വീഞ്ഞുകൊണ്ടെന്ന പോലെ സന്തോഷിക്കും. ഇത് വളരെ പ്രയാസമേറിയ ഒരു സമയമായിരുന്നു. അവർ ദൈവത്തിൽ നിന്നും വളരെ ദൂരെ പോയ സമയങ്ങളായിരുന്നു മിക്കവാറും. എന്നിട്ടും ദൈവത്തിൽ സന്തോഷിക്കുവാൻ അവർക്ക് സമയങ്ങൾ ലഭിച്ചു. 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഞാൻ അവരെ വീണ്ടെടുത്തിരിക്കിയാൽ അവരെ ചൂളകുത്തി ശേഖരിക്കും, അവർ പെരുകിയിരുന്നതുപോലെ പെരുകും. അവർ പെരുകിയിരുന്നതുപോലെ പെരുകും. AD 70 റോമൻ സൈന്യം യെരുശലേം പട്ടണം നശിപ്പിക്കുന്ന സമയത്ത് ഇസ്രായേൽ ദേശത്ത് 12 ദശലക്ഷം ജനങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. അത് ശരിയാണെങ്കിൽ ഇന്ന് നമ്മുടെ സമയത്തുള്ള യഹൂദന്മാരുടെ സംഖ്യയേക്കാൾ വളരെ കൂടുതലാകുന്നു അത്, ഇല്ലേ? ദൈവത്തിന്റെ വാഗ്ദത്തം, അവർ പെരുകിയിരുന്നതുപോലെ പെരുകും എന്നത്രേ. 9-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ കാണുന്നത് 9-ാം വാക്യം, ഞാൻ അവരെ ജാതികളുടെ ഇടയിൽ വിതറും, ദൂരദേശങ്ങളിൽ വെച്ച് അവർ എന്നെ ഓർക്കും, അവർ മക്കളോടുകൂടെ ജീവിച്ച് മടങ്ങി വരും. അവർ മടങ്ങി വരും. എന്തിലേക്കാണ് മടങ്ങി വരുന്നത്? ആ ദേശത്തേക്ക്, ദൈവത്തിങ്കിലേക്കല്ല. ഇന്നവർ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വന്നിട്ടില്ല. 10-ാം വാക്യം, ഞാൻ അവരെ മിസ്രയീം ദേശത്തു നിന്ന് മടക്കി വരുത്തും, അശൂരിൽ നിന്ന് അവരെ ശേഖരിക്കും, ഗിലയാദ് ദേശത്തിലേക്കും ലെബാനോനിലേക്കും അവരെ കൊണ്ടുവരും, അവർക്ക് ഇടം പോരാതെ വരും. ഞാൻ അവരെ മിസ്രയീം ദേശത്തു നിന്ന് മടക്കി വരുത്തും. ഇപ്പോൾ മിസ്രയീമിൽ വളരെ കുറച്ച് മാത്രമേ യഹൂദന്മാരുള്ളൂ. എനിക്ക് തോന്നുന്നു ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഭാവിയിൽ ഇനിയും യഹൂദന്മാർ ചിതറിപ്പോകുമെന്നത്രേ. 1000 ആണ്ട് വാഴ്ചയുടെ സമയത്ത് അവരെ ഒരുമിച്ച് ചേർക്കുന്നതിനെ കുറിച്ചുള്ള വിശദീകരണം അത്രേ ഇവിടെ നൽകിയിരിക്കുന്നത്. 11-ും 12-ും വാക്യങ്ങൾ, അവൻ കഷ്ടതയുടെ സമുദ്രത്തിലൂടെ കടന്ന് സമുദ്രത്തിലെ ഓളങ്ങളെ അടിക്കും, നീലനദിയുടെ ആഴങ്ങളൊക്കെയും വറ്റിപ്പോകുകയും അശൂരിന്റെ ഗർവം താഴുകയും മിസ്രയീമിന്റെ ചെങ്കോൾ നീങ്ങിപ്പോകുകയും ചെയ്യും. ഞാൻ അവരെ യഹോവയിൽ ബലപ്പെടുത്തും, അവർ അവന്റെ നാമത്തിൽ സഞ്ചരിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ആദ്യത്തെ പ്രാവശ്യം ഇസ്രായേൽ ജനത്തെ മിസ്രയീമിൽ നിന്നും വിടുവിച്ചപ്പോൾ ദൈവം ചെയ്ത അത്ഭുതങ്ങളെ വിവരിക്കുന്ന വിധത്തിലുള്ള ഭാഷയാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ഇനിയും അവൻ ഭാവിയിൽ അവരെ ഒരുമിച്ച് കൂട്ടുമ്പോൾ അന്നത്തേതിലും വലിയ അത്ഭുതങ്ങളായിരിക്കും ചെയ്യുവാൻ പോകുന്നത്. ഞാൻ അവരെ യഹോവയിൽ ബലപ്പെടുത്തുമെന്ന്, എത്ര അനുഗ്രഹീതമായ വാഗ്ദത്തമല്ലേ! ഈ ഭാഗം മുഴുവൻ ഇത്തരത്തിലുള്ള വാഗ്ദത്തത്താൽ ഉറപ്പിച്ചിരിക്കുകയാണ്. ഈ ജനത്തിന്റെ മുഴുവൻ ശക്തിയും ആശയും ലക്ഷ്യവും എല്ലാം യഹോവയിലാകും. നമ്മുടെ ഹൃദയത്തിനും ഇന്ന് ആവശ്യമായിരിക്കുന്നത് ഇതേ ഉറപ്പാണ്, ഇതിന്റെ പൂർത്തീകരണം. നമ്മെ നമ്മുടെ ഉത്തരവാദിത്വത്തിൽ നിലനിർത്തുന്നതും ഇത് തന്നെയാണ്. തളർന്നു പോകാതെ നമ്മെ കാക്കുന്നത് ഈ വാഗ്ദത്വം ഒന്ന് മാത്രമാകും. ഈ ഭൂമിയിൽ നാം എന്തിലെങ്കിലുമൊക്കെ ആശ്രയിച്ച് ബലപ്പെടുവാൻ ശ്രമിച്ചാൽ നിരാശപ്പെടും സുഹൃത്തെ. സങ്കീർത്തനക്കാരനായ ദാവീദ് പാടി, യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? ദൈവ സാന്നിധ്യ ബോധം ഒന്ന് മാത്രമേ ഒരു വ്യക്തിയെ ഈ ആയുസ്സിൽ പ്രയോജനമുള്ള വ്യക്തിയായി നിലനിർത്തൂ. എത്ര ശോചനീയമായ അവസ്ഥയിലായി തീർന്നാലും ദൈവ വാഗ്ദത്തങ്ങളിൽ മുറുകെ പിടിക്കുന്ന ഒരു വ്യക്തിക്ക് ഭയപ്പെടേണ്ടതില്ല. പ്രിയ സുഹൃത്തെ, താങ്കളുടെ ആശ്രയം ആരിലാകുന്നു? താങ്കളെ ബലപ്പെടുത്തുവാൻ കഴിയുന്ന യഹോവയിൽ ആശ്രയിക്കൂ. ജീവിതത്തെ പ്രയോജനമുള്ളതായി മുൻപോട്ട് കൊണ്ടുപോകൂ. അത് മാത്രമേ താങ്കൾക്ക് ഒരു ആശയ്ക്ക് വഴിയുള്ളൂ.